പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുഗമിച്ചുള്ള നമ്മുടെ തീർത്ഥാടനം നമ്മൾ തുടരുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു സ്വയം വെളിപ്പെടുത്തിയ സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മയോട് യേശു പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്: സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. സ്ത്രീയെ എന്ന അഭിസംബോധനയുടെ അർത്ഥം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യവുമായി ബന്ധപ്പെടുത്തി മറിയത്തെ പുതിയ ഹൗവായായി, രക്ഷകന്റെ അമ്മയായി ചിത്രീകരിക്കുകയാണ് യേശു ചെയ്തത്. മറിയത്തിൻ്റെ രക്ഷാചരിത്രത്തിലെ പ്രാധാന്യം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ യേശുവിൻ്റെ മറുപടിയാണ്. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എന്താണ് ഈ സമയം എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത്? സമയം എന്ന് വിവർത്തനം ചെയ്യുന്ന 3 ഗ്രീക്ക് വാക്കുകളുണ്ട്. അത് 3 മലയാളത്തിലേക്ക് വരുമ്പോൾ സമയം എന്നാണ് പൊതുവെ വിവർത്തനം ചെയ്യുന്നത്. ആദ്യത്തെ വാക്ക് ക്രോണോസ് എന്ന് പറയും. ക്രോണോസ് എന്നാൽ സമയം എന്നാണ് അർത്ഥം. ദിവസവും മാസവും വർഷവും ഒക്കെ അളക്കുന്ന ആ ഒരു കാലത്തിന് നമ്മൾ സമയമെന്ന് പറയും. ഇപ്പോൾ 1950 അല്ലെങ്കിൽ 20 2000 ആണ്ട് ഏതു പറഞ്ഞാലും കാലത്തെ സൂചിപ്പിക്കുന്ന, അളക്കുന്ന ആ ഒരു അളവിന് സമയം എന്ന് പറയും. ക്രോണോളജി, ക്രോണിക് ഡിസീസ് എന്നൊക്കെ പറയും. ക്രോണോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ക്രോണോസ് എന്നാ സമയം, സെക്യുലർ ടൈം. വെറുതെ മറ്റ് യാതൊരു ധ്വനികളുമില്ലാതെ സമയം എന്ന് പറയുമ്പോൾ ഈ അർത്ഥമാണുള്ളത്. അങ്ങനെ ഒരു ഉപയോഗം ബൈബിളിൽ കാണും സമയത്തെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷേ ഇതിനപ്പുറത്ത് വേറൊരു പദം ഉപയോഗിക്കുന്നുണ്ട് സമയം എന്ന് വിവർത്തനം ചെയ്യുന്നതാണ്. അതും കൈറോസ് എന്ന് പറയും. കൈറോസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ സമയമല്ല, അവസരം എന്നാണ് വാസ്തുവിൽ അതിൻ്റെ വിവർത്തനം ചെയ്യാവുന്നത്. പലപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. അവസരം എന്നതുകൊണ്ട് പൂർണ്ണമായി അർത്ഥം മനസ്സിലാവുകയുമില്ല. എന്തെങ്കിലും ചെയ്യാൻ പര്യാപ്തമായ ഒരു സമയം. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന 3 പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാറ്റിനുമുണ്ട് ഒരു സമയം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പദം. ആദ്യം ക്രോണോസ് എന്നും എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറയുമ്പോൾ ക്രോണോസ് എന്ന പദമാണ് ഉപയോഗിക്കുക. പക്ഷേ ആകാശത്തിന് കീഴിൽ സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്, അതിന് കൈറോസ് എന്ന് പറയും. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം. കാലം എന്ന് വിവർത്തനം ചെയ്യുന്നത് കൈറോസ് എന്ന പദമാണ്. ഇപ്പോൾ വിവർത്തനത്തിൽ ഒരു കണിശമായ നിഷ്ഠ പാലിച്ചിട്ടില്ല വാസ്തവത്തിൽ. ഇപ്പോൾ ക്രോണോസും കൈറോസും കാലമെന്നും സമയമെന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ട്. ജനിക്കാൻ ഒരു കാലം, അവിടെ കൈറോസ് എന്ന പദമാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പര്യാപ്തമായ ഒരു സമയത്തിന് കൈറോസ് എന്ന് പറയും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തിയോളോജിക്കലായിട്ട്, ദൈവശാസ്ത്രപരമായി ആഴമേടിയ ഒരർത്ഥം ഈ കൈറോസ് എന്ന വാക്കിന് ബൈബിളിലുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ കൈറോസ് എന്നാൽ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന സമയമാണ്, ദൈവം ഇറങ്ങി വന്ന് രക്ഷ നൽകുന്ന സമയമാണ്. അതിനാണ് കൈറോസ് എന്ന് പറയുക. ആ പദമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 1:15 പറയുന്നത്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സമയം പൂർത്തിയായി, ദൈവം ചരിത്രത്തിലേക്ക് ഇടപെട്ട് രക്ഷ നൽകുന്ന സമയത്തിന് കൈറോസ് എന്ന് പറയും. ആ അർത്ഥത്തിലാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6:2 വിശുദ്ധ പൗലോസ് പറയുന്നത്, സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ സമയം, നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സമയം അടുത്തെത്തിയിരിക്കുന്നു. 6:2 അവിടെ നിന്ന് ഇപ്രകാരം അരുളി ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. സ്വീകാര്യമായ സമയം, അതിന് കൈറോസ് എന്നാണ് പറയുക. ഇവിടെ 2 കൈറോസ്, ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന സമയം. യോഹന്നാൻ ഈ കൈറോസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന വിഷയം കൈറോസുമല്ല, ക്രോണോസുമല്ല, ഹോര എന്ന ഒരു പദമാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ഹോര എന്നാൽ അവർ, അവിൽ നിന്നാണ് ഹോര എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അവർ എന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഹവർ, അതിന് മണിക്കൂർ എന്ന് വിവർത്തനം ചെയ്യാം മലയാളത്തിൽ. പക്ഷേ സാധാരണ മണിക്കൂർ എന്നല്ല, സമയം എന്നാണ് അതും വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ക്രോണോസും കൈറോസും ഹോരായും 3 വാക്കുകളും സമയം എന്ന് വിവർത്തനം ചെയ്യുമ്പോൾ ഈ വാക്കുകളുടെ പിന്നിലുള്ള ദൈവശാസ്ത്രപരമായ ധ്വനികൾ നമുക്ക് കിട്ടാതെ പോകുന്നു മലയാളത്തിൽ. ഭാഷയുടെ അപര്യാപ്തതയെന്നോ ഭാഷ ഉപയോഗിക്കുന്ന ആളുടെ കഴിവ് എന്നോ ഒക്കെ പറയാം. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളത് ഇവിടെ യേശു പറയുന്നത് എൻ്റെ സമയം അഥവാ എൻ്റെ മണിക്കൂർ എൻ്റെ ഹോറ ഇനിയും ആയിട്ടില്ല. എന്താണ് ഈ സമയം എന്ന് യേശു അർത്ഥമാക്കുന്നത്? എന്താണ് ഈ അവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുക? യേശുവിൻ്റെ ജീവിതത്തിൽ ലൂക്ക് യോഹന്നാൻ എഴുതുന്ന സുവിശേഷത്തിൽ ഒരു പരിധിവരെ പറയും സമയമായിട്ടില്ല, സമയമായിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:6 യേശുവിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പറയും, അവരുടെ സഹോദരന്മാർ പോലും അവൻ പറയും, നമുക്ക് തിരുനാളിന് പോകുന്നില്ലേ, എല്ലാ കാര്യങ്ങളും പരസ്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ രഹസ്യമായിട്ട് ചെയ്യുകയല്ല, നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൊതുസ്ഥലത്ത് പോയി വലിയ പട്ടണത്തിൽ ജെറൂസലത്ത് പോയി പ്രവർത്തിക്കുക. അതിന് യേശു കൊടുക്കുന്ന മറുപടി ഇതായിരുന്നു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണ്, നിങ്ങളുടെ സമയം എൻ്റെ സമയം രണ്ടിനും ഹോര എന്ന പദമാണ് ഉപയോഗിക്കുക. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ സമയം എന്നതൊരു ഒരു സാങ്കേതിക പദം പോലെയാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. 7:30 അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല, അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. യേശുവിൻ്റെ സമയം അവിടെയും ഹോര എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, അവൻ്റെ സമയം ഇനിയും വന്നില്ല. 8:20 ഇത് വീണ്ടും പറയും, യോഹന്നാൻ 8:20 പറയും, ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്, എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. അവൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ 8:20 വരെ സമയമായില്ല, സമയമായില്ല എന്ന് പറയും, ഹോര എന്ന പദമാണ് ഉപയോഗിക്കുക. പക്ഷേ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ സമയമായി എന്ന് പറയുന്നു. 12:23 മുതലാണ് സമയം ആയി എന്ന് പറയുന്നത്. തിരുനാളിന് വന്ന ഗ്രീക്കുകാരിൽ ചിലർ ഫിലിപ്പോസിൻ്റെ സഹായത്തോടുകൂടി യേശുവിനെ സമീപിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു പറഞ്ഞു, 12:23 മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അതാണ് സമയം, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഹോര എന്ന പദമാണ് ഉപയോഗിക്കുക. അതോടൊപ്പം മറ്റൊരു പദം കൂടി വരുന്നു, ദോക്സ, മഹത്വം. കാനായിലെ കല്യാണ വിരുന്നിലും ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആദ്യം പറയും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ അവസാനം പറയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത്. അപ്പോൾ യേശു കാനായിൽ ചെയ്യുന്നത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. മഹത്വം വെളിപ്പെടുത്തുന്ന സമയത്തിനാണ് ഹോര അഥവാ സമയം എന്ന് പറയുന്നത്. യേശുവിൻ്റെ സമയം മഹത്വത്തിൻ്റെ സമയമാണ്, മഹത്വീകരണത്തിൻ്റെ സമയമാണ്. 13:1 ഇങ്ങനെ കാണും യോഹന്നാൻ്റെ സുവിശേഷം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പേ അവൻ അറിഞ്ഞു, സമയം ആയി. 17:1 ഇത് വീണ്ടും ആവർത്തിക്കുന്നു, അവൻ യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പ്രാർത്ഥിച്ചു, പിതാവേ സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങും മഹത്വപ്പെടുത്തണമേ, സമയമായിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ സമയം. അപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ മഹത്വപ്പെടേണ്ട സമയമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ മഹത്വം, എന്താണ് മഹത്വം, എങ്ങനെയാണ് യേശു മഹത്വപ്പെടുന്നത്? അതാണ് രണ്ടാമത്തെ പ്രധാന പ്രമേയം. അപ്പോൾ യേശുവിൻ്റെ സമയം എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ സമയമാണ്. കാനായിൽ വെച്ച് പറയും അത് ഇനിയും ആയിട്ടില്ല, കാൽവരിയിൽ വെച്ച് പറയും ഇത് സമയമായി. ഇപ്പോൾ 12:10 ജെറൂസലത്ത് വിജാതീയ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴേക്കും യേശു പറയുന്നു മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ കുരിശിലാണെന്ന് പറയും, ഉയർത്തുക എന്നാണ് അർത്ഥമാവുക. മഹത്വം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതി മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവുക, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ കഴിവ്. ഈ മഹത്വം ഏറ്റവും കൂടുതൽ പ്രകടമായത് സൃഷ്ടികർമ്മത്തിലൂടെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതാണ്. ആകാശവിധാനം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതൊക്കെ സങ്കീർത്തനത്തിൽ കാണാം. അപ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് സൃഷ്ടികർമ്മത്തിലൂടെയാണ്. ഈ സൃഷ്ടികൾ മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം, അവിടുത്തെ ശക്തി പ്രകടമാക്കുന്നതാണ്. പക്ഷേ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഈ സൃഷ്ടിയേക്കാൾ കൂടുതലായിട്ട് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തിയ സംഭവമാണ് പുറപ്പാട് സംഭവം. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ കാരുണ്യവും പ്രകടമായതാണ് പുറപ്പാട് സംഭവത്തിലൂടെ. ശക്തമായ ഈജിപ്ഷ്യൻ സൈന്യത്തിൻ്റെ മേൽ ദൈവം വിജയം വരിച്ചപ്പോൾ, ഇസ്രായേൽ ജനത്തെ അവിടുന്ന് അത്ഭുതകരമായി മോചിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയായിരുന്നു. ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞത് ഈ ശക്തി പ്രകടനത്തിലൂടെയാണ്. 10 ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളായി. അതിശക്തമായ ഈജിപ്ത് സൈന്യത്തിന് ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവം അവരെ പരാജയപ്പെടുത്തിയപ്പോൾ അവിടുത്തെ മഹത്വം വെളിവാകുകയായിരുന്നു. ഒരുപറ്റം അടിമകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി ദൈവം ചരിത്രത്തിൽ ഇടപെട്ടപ്പോൾ അവിടുത്തെ മഹത്വം വെളിപ്പെടുകയായിരുന്നു. ആ ഇസ്രായേലിന് തന്നെയാണ് അവിടുത്തെ മഹത്വം കടലിൽ ദർശിച്ചത്. ചെങ്കടൽ അത്ഭുതകരമായി വിഭജിക്കപ്പെടുകയും വരണ്ട നിലത്തുകൂടി ഇസ്രായേൽക്കാർ കടന്നു പോവുകയും ചെയ്തപ്പോഴും ദർശിച്ചത് ദൈവത്തിൻ്റെ മഹത്വമാണ്. മരുഭൂമിയിലേക്ക് കടന്നവർക്ക് മുകളിൽ നിഴലിരിക്കാനായി മേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു. അവർക്ക് അത്ഭുതകരമായി അപ്പം കൊടുത്തപ്പോഴും കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തപ്പോഴും സീനായ് മല കത്തിച്ചൊലിച്ചപ്പോഴും അവിടെ ഭൂകമ്പം ഉണ്ടാവുകയും ദൈവം ഇറങ്ങി വരികയും ചെയ്തപ്പോഴുമൊക്കെ അവിടുത്തെ മഹത്വം കണ്ടു. ഇങ്ങനെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ശക്തിയുടെ പ്രാഭവത്തിൻ്റെ പ്രകടനങ്ങളാണ്. അത് മേഘത്തിലായിരിക്കാം, അഗ്നിയിലായിരിക്കാം, ഭൂമി കുലുക്കത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഇടിമുഴക്കത്തിലായിരിക്കാം, ഇടിമിന്നലിലായിരിക്കാം. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവുകയാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മഹത്വത്തിന് പ്രത്യേക ഒരു മാനം അനുഭവപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം അത് യേശുവിൽ പ്രകടമാവുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് യേശുവിൻ്റെ മഹത്വം പ്രകടമാവുക? യേശുവിൻ്റെ മഹത്വം പ്രകടമാകുന്നത് യേശുവിനെ ഉയർത്തുമ്പോഴാണ്. ഉയർത്തുക, മഹത്വപ്പെടുത്തുക എന്നാണ് അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതിന് ഒരു പ്രത്യേകാർത്ഥമുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ മഹത്വം പ്രകടമാകുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലും രണ്ടാം വരവിലുമാണ്. അതിൻ്റെ ഒരു മുന്നോടി എന്ന നിലയിലാണ് താവൂർ മലയിൽ അഥവാ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ അവിടുത്തെ മഹത്വം പ്രകടമായത്. മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുക, ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ മഹത്വം. പക്ഷേ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്ഥാനവും ഉത്ഥാനത്തിൻ്റെ മുന്നോടിയായി വരുന്ന മരണവും ഒരുമിച്ചാണ് കാണുന്നത്. ഉയർത്തുക എന്ന് പറയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:15 തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ആ ഉയർത്തുന്നത് എവിടെയാണ്? കുരിശിലാണ്. 12:23 നമ്മൾ കണ്ടു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. അതേസമയം 32 ഇങ്ങനെ കാണും, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്താണ് ഈ ഉയർത്തപ്പെടുക എന്നാൽ? അത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അവനിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. യേശു ഉയർത്തപ്പെടുന്നത് കുരിശിലാണ്. ആ കുരിശിലുള്ള ഉയർത്തലാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ മഹത്വീകരണം. പക്ഷേ യേശുവിൻ്റെ മഹത്വം വെളിവാകുന്നത് കുരിശിൽ. യേശു മഹത്വപ്പെടുന്ന സമയം കുരിശു മരണമാണ്. മരണവും ഉത്ഥാനവും ഏതാണ്ട് ഒരുമിച്ച് തന്നെയാണ് യോഹന്നാൻ കാണുക. ഈ ക്രൂശാരോഹണത്തിൽ യേശു കുരിശിൽ ഉയർത്തപ്പെടുന്നതിൽ പ്രകടമാകുന്നത് മഹത്വമാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എങ്ങനെ ഈ കുരിശു മരണം ഏറ്റവും അവഹേളനത്തിൻ്റെ, പരിത്യക്തതയുടെ, ബലഹീനതയുടെ, പരിഹാസത്തിൻ്റെ എല്ലാം അടയാളമാകുന്ന കുരിശു മരണം എങ്ങനെ മഹത്വത്തിൻ്റെ പ്രകടനമാകുന്നു? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രഹസ്യമായി നിൽക്കുക. വാസ്തവത്തിൽ അല്പം ആലോചിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കാൻ. മഹത്വം എങ്ങനെയാണ്? എന്താണ് മഹത്വം? മഹത്വം എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ആഴമാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രകടമാക്കുന്നതാണ് മഹത്വം. ആ മഹത്വത്തിന് നിദാനമായി നിൽക്കുന്നത് വ്യക്തിയുടെ ശക്തിയേക്കാൾ കൂടുതൽ വ്യക്തിയുടെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്നത് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് വാസ്തവത്തിൽ പുറപ്പാട് സംഭവത്തിൽ പ്രകടമായത്. ആരുമില്ലാത്ത ഒരുപറ്റം അടിമകളായി കഴിഞ്ഞിരുന്നവരെ ദൈവം സ്വന്തം ജനമെന്ന് വിളിച്ച് സ്നേഹിച്ച് അവരെ മോചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സ്നേഹവും പ്രകടമായത് ഇപ്രകാരമുള്ള ഈ വിമോചന പ്രവൃത്തിയിലാണ്. പുറപ്പാട് സംഭവത്തിൽ അത് ഈജിപ്തിനുള്ള വിമോചനത്തിൽ പ്രകടമായെങ്കിൽ യേശുവിൻ്റെ കുരിശിൽ പ്രകടമാകുന്നത് മറ്റൊന്നാണ്. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പ്രകടമാക്കിയത് കുരിശിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 നമ്മൾ ഇപ്രകാരം വായിക്കുക, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു പറഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെയാണ് യോഹന്നാൻ ഇത് പറയുന്നത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രകടനം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടമായത് കുരിശിലാണ്. ആ കുരിശിൽ തന്നെയാണ് അവിടുത്തെ മഹത്വം പ്രകടമാവുക. അപ്പോൾ മഹത്വം സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് എന്ന് വരുന്നു. ശക്തിയുടെ വെളിപ്പെടുത്തലിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിത്തീരുന്നു മഹത്വം. അപ്പോഴേ യേശു പറയുന്നതിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കുരിശിലാണ്. ആ മഹത്വം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ആ വെളിപ്പെടുന്ന സമയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. കാനായിൽ വെച്ച് പറയും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, പക്ഷേ കാൽവരിയിലാണ് ആ സമയം പൂർത്തിയാകുന്നത്. ആ കാൽവരിയിൽ വെച്ചാണ് യേശുവിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്നത്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത് എന്ന് കാനായിൽ വെച്ച് നടത്തിയ സംഭവം, ആ അത്ഭുതത്തെക്കുറിച്ച് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നു. അടയാളങ്ങളുടെ ആരംഭം, അടയാളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക, യേശുവിൻ്റെ മഹത്വം സ്നേഹത്തിൻ്റെ മഹത്വമാണ്, സ്നേഹത്തിൻ്റെ വെളിപാടാണ്. ആ സ്നേഹം അനുസരണത്തിലൂടെയാണ് പ്രകടമാവുക. അപ്പോഴേ അടിച്ചമർത്തുന്നതിലൂടെയോ പിടിച്ചടക്കുന്നതിലൂടെയോ അല്ല, വിട്ടുകൊടുക്കുന്നതിലൂടെയും സ്വയം ശൂന്യവൽക്കരിക്കുന്നതിലൂടെയുമാണ് മഹത്വം പ്രകടമാകുന്നത്. ഇപ്പോൾ പുതിയ നിയമം നൽകുന്ന മഹത്വത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടാണ്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് കുരിശിലാണെങ്കിൽ, നഗ്നനായി പരിത്യക്തനായി എല്ലാവരുടെയും പരിഹാസത്തിന് പാത്രമായി കുരിശിൽ മരിക്കുന്ന വ്യക്തിയിലാണ് മഹത്വം പ്രകടമാകുന്നതെങ്കിൽ നമുക്കും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് മഹത്വം പ്രകടമാക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ, ഒരുപക്ഷെ ധൂർത്തുകൾ എല്ലാം മഹത്വത്തിൻ്റെ പ്രകടനമാവാം. അത് മഹത്വമല്ല, അല്പത്വമാണെന്ന് ഓർക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാവാൻ വേണ്ടി ചെയ്യുന്ന വലിയ ധൂർത്തുകൾ, ആ തിരുനാളാഘോഷമാകട്ടെ, വലിയ മാളികളുടെ നിർമ്മാണമാവട്ടെ, വേഷവിധാനങ്ങളാവട്ടെ, ജീവിത സജ്ജീകരണങ്ങളാവട്ടെ, എല്ലാം ഉള്ളിലെ പാപ്പരത്വവും അല്പത്വവുമാണ്, മഹത്വമല്ല പ്രകടമാവുക. അതുകൊണ്ടാണല്ലോ മുട്ടൊപ്പമെത്തുന്ന അരക്കച്ചയും ചുറ്റി കയ്യിലൊരു വടിയും ഊന്നി നടന്ന വൃദ്ധനെ ഇന്ന് മഹാത്മനായിട്ട് നമ്മൾ കണക്കാക്കുക. മഹത്വം മനുഷ്യൻ്റെ ഉള്ളിലാണ്, ഇറങ്ങി വരുന്നതിലാണ്, താഴ്മയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ചെറിയവരുമായി താതാത്മ്യപ്പെടുന്നതിൽ, അതിനുവേണ്ടി സ്വയം വ്യയം ചെയ്യാൻ കഴിയുന്നതിൽ, സ്നേഹത്തിലാണ് മഹത്വം. ഇപ്രകാരമാണ് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ഈ മഹത്വം കണ്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. മൂന്നാമത്തെ പ്രമേയമായിട്ട് എടുത്തു കാണിക്കുന്നു, മാതാവിനെക്കുറിച്ച് പറഞ്ഞു, മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, മണിക്കൂറും മഹത്വവും. ഇവിടെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. ഇവിടെയുമുണ്ട് ഗ്രീക്കിൻ്റെ പ്രത്യേകത. ഗ്രീക്കിൽ ഇൽ പ്രത്യേകത്തിന് രണ്ട് പ്രത്യയങ്ങൾ ഉപയോഗിക്കാറുണ്ട്, എയ്സ് എന്നും എൻ എന്നും പറയും. എയ്സ് വിത്ത് അക്യൂസേറ്റീവ് എന്ന് പറയും, ഒരു ഡിറക്ഷൻ, ഒരു ലക്ഷ്യം സൂചിപ്പിക്കുന്നതാണ്. അവനിലേക്ക് എന്ന് വേണേൽ പറയാം, നമുക്ക് മലയാളത്തിൽ അങ്ങനെ പറയാനാവില്ല. ദേ ബിലീവ്ഡ് ഇൻ ടു ഹിം എന്ന് പറയും. ഒരു സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക്കാണ്, ഒരു മൂവ്മെൻറ്റിനെ, ഒരു പ്രവർത്തനത്തെ, ഒരു നീക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. അവനിലേക്ക് അവർ വിശ്വാസം അർപ്പിച്ചു എന്ന് വേണം തർജ്ജമ ചെയ്യാൻ, പക്ഷേ അത് മലയാളമാവില്ല. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. ദേ ബിലീവ്ഡ് ഇൻ ടു ഹിം എന്നും ഇംഗ്ലീഷിൽ പറയില്ല, ബിലീവ് ഇൻ ഹിം. പക്ഷേ ഇൻ എന്നത് സ്റ്റാറ്റിക്കായിട്ട് ഒരിടത്ത് നിൽക്കുന്നതല്ല, ആ സ്ഥലത്തേക്ക് നീങ്ങുന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ശിഷ്യന്മാരുടെ വിശ്വാസം എന്തെങ്കിലും ചില തത്വസംഹിതകളിൽ ഉള്ള വിശ്വാസമല്ല, ഏതെങ്കിലും കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുന്നതല്ല ഇവിടെ പ്രധാനം. ഇവിടെ വിശ്വാസം എന്നാൽ ഒരു വ്യക്തിക്ക് സ്വയം അടിയറ വയ്ക്കലാണ്, യേശുവുമായുള്ള ആഴമേറിയ ഗാഠമായ വ്യക്തിബന്ധത്തിലേർപ്പെടലാണ്. ഇത് കണ്ട് യേശുവിനെ അവർ ദൈവപുത്രനായി സ്വീകരിക്കുകയാണ്. അവന് സ്വയം വിധേയരാവുകയാണ്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയുന്നതോട് മാത്രമായില്ല, ആ വിശ്വാസം എൻ്റെ ജീവിതത്തെ നവീകരിക്കണം, ആ വിശ്വാസം ഒരു മാനസാന്തരത്തിലേക്ക് വരണം, ആ വിശ്വാസം ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് എന്നെ നയിക്കണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, ആ വെളിപാട് ഇവർക്ക് മനസ്സിലായി, അത് കണ്ട ശിഷ്യന്മാരത് ഗ്രഹിച്ചു, അവരത് വിശ്വസിച്ചു, യേശുവിനെ അനുഗമിക്കാൻ സന്നദ്ധരായി. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ വിശ്വാസത്തിലേക്കും വിശ്വാസം അനുസരണത്തിലേക്കും ക്രിസ്തീയ ജീവിതത്തിലേക്കുമാണ് നയിക്കുന്നത്. അപ്പോഴ് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വിവരണം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ആത്യന്തികമായിട്ടിതാണ്, യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുക, യേശുവിനെ വിശ്വസിക്കുക, ആ വിശ്വാസത്തിലൂടെ നിത്യജീവൻ സ്വന്തമാക്കുക. അതാണ് ശിഷ്യന്മാർക്ക് കിട്ടിയത്. എല്ലാവരും ഇത് കണ്ടെങ്കിലും മറ്റാർക്കും ഇത് മനസ്സിലായില്ല. മണവാളിൻ്റെ കാര്യം തിരിഞ്ഞില്ല, കലവറക്കാരനും കാര്യം മനസ്സിലായില്ല, വെള്ളം കോരിക്കൊടുത്ത ആളുകൾ കണ്ടു, പക്ഷേ അവർക്കും ഈ സംഭവത്തിൻ്റെ ആഴങ്ങളോ അർത്ഥങ്ങളോ മനസ്സിലായില്ല. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇങ്ങനെ ഉള്ള വിശ്വാസത്തിലേക്ക് ശിഷ്യത്വത്തിലേക്ക് നയിക്കുക, അതിനുവേണ്ടിയാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്, അതിനുവേണ്ടിയാണ് സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലൂടെ, യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെയും പ്രധാനമായ ലക്ഷ്യം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരാണ് നമുക്ക് വേണ്ടി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, യേശുവിനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരെല്ലാം സാധ്യമാകും. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വിശ്വാസം എന്നാൽ ദൈവത്തിന് സ്വയം കീഴ്വഴങ്ങലാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി, മറിയത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഭാഗ്യം നമുക്കുമുണ്ടാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, അവിടുത്തെ പുത്രൻ്റെ പുത്രനിലൂടെ, ആ പുത്രൻ്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹം അവിടെ പ്രകടമാക്കിയത്. ഉയർത്തപ്പെട്ട കർത്താവായ യേശുവെ, അങ്ങ് ഉയർത്തപ്പെടുമ്പോഴെല്ലാവരെയും അങ്ങനേക്ക് ആകർഷിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ഉത്ഥാനത്തിൽ, അങ്ങയുടെ ഉയർത്തപ്പെടലിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങ് ഏറ്റുപറയുവാൻ, ദൈവത്തിൻ്റെ പുത്രനായി അങ്ങ് സ്വീകരിക്കുവാൻ, അങ്ങയുടെ പിന്നാലെ അങ്ങ് കാണിച്ചിരുന്ന വഴിയിലൂടെ അനുഗമിക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ശക്തി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര